കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഈ പട്ടണത്തിലും കർത്താവിന്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു.
Praise God for the opportunity that the Lord has given me to bear witness to the name of Jesus Christ here in this city as well.
ഞാൻ അമേരിക്കയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യമേ താമസിച്ചത് ബ്രദർ തോമസ് കുര്യന്റെ ഭവനത്തിലാണ്.
When I first came to America, the place of residence that I had was Brother Thomas Kurian's home.
എന്റെ ബ്രദറിലോ ഇവിടെ ഉണ്ടായിരുന്നു ബ്രദർ ജെയിംസ് കുടുംബം. എന്നാൽ അവർ ആ സമയത്ത് അവധിക്ക് പോയിരിക്കുകയായിരുന്നു.
My brother-in-law James is here in this city, but he was on vacation.
അവിടെ നിന്ന് തുടർന്ന് ഒക്ലഹോമയിലെ ഫ്ലോറിഡയിലെ യോഗങ്ങൾക്ക് വേണ്ടി കടന്നുപോയി.
From there, I went for the meetings in Florida.
ചില പട്ടണങ്ങളിലെ കൺവെൻഷനുകൾക്ക് ശേഷം ഫിലദൽഫിയയിലെ മീറ്റിംഗിന് വേണ്ടി പോകുവാനുള്ള ക്രമീകരണം ചെയ്തപ്പോൾ ബ്രദർ തോമസ് കുര്യൻ വളരെ നിർബന്ധിച്ചാണ് ഈ യോഗങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ക്രമീകരിച്ചത്.
After some conventions in the other cities, I was on my way to the meetings in Philadelphia. That's when Brother Thomas Kurian insisted that I come for these meetings, and that's how I'm here tonight.
ഇന്നലെ വരെ ഒക്ലഹോമയിൽ കൺവെൻഷൻ നടക്കുകയായിരുന്നു.
Till yesterday, I was in a convention in Oklahoma.
ഞാൻ രണ്ട് ദിവസമായി ശരീരത്തിൽ നല്ല സൗഖ്യമില്ലാതെയും ഇരിക്കുകയാണ്.
For the last 2 days, I am not feeling very well.
എങ്കിലും ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Yet I am glad that I am here with you and I praise God.
ഇന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാർ, കർത്താവിന്റെ അഭിഷിക്തന്മാർ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം.
Greetings in the name of the Lord Jesus Christ for all the men of God and all those who are here.
ഈ സഭയുടെ പാസ്റ്റർ പാസ്റ്റർ കെ വി അബ്രഹാമിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
Praise God for the pastor here, Pastor KV Abraham.
ബഹുമാനനായ പാസ്റ്റർ മാത്യു ശാമുവേൽ സാർ ഇവിടെ ഉണ്ടല്ലോ.
Respected Pastor Matthew Samuel is here.
എല്ലാവർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു.
Praise God for all of us.
നാട്ടിൽ നിന്ന് പ്രിയ താനുവേലിലെ ജോയ് ചാൻ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു.
Praise God for Joy Chan from Thanaveli is here and for all, everybody else.
പ്രാർത്ഥനയെ കുറിച്ച് ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്.
Tonight I have a message about prayer.
അപ്പോസ്തല പ്രവൃത്തികൾ 12:5.
Acts chapter 12 verse 5.
അപ്പോസ്തല പ്രവൃത്തികൾ 12:5.
Acts of the Apostles chapter 12 verse 5. Peter therefore was kept in prison, but prayer was made without ceasing of the church unto God for him.
മലയാളം ബൈബിൾ ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
Shall we pray?
നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമദാ നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമദാ നിൻമൊഴികൾ തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഈ പട്ടണത്തിൽ അങ്ങേ ആരാധിപ്പാൻ അങ്ങ് വിളിച്ച് ചേർത്ത ജനത്തിനായി സ്തോത്രം. ഈ സഭയെ പരിപാലിപ്പാൻ അങ്ങ് ആക്കി വെച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കൂട്ടത്തെ ദൈവം ഇവിടെ പണിത് നിലനിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ നിർമ്മല സത്യങ്ങളെ അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ അവിടവിടങ്ങളിൽ ദൈവം നിർത്തിയിട്ടുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രാത്രി തിരുവെഴുത്തുകളുമായി ഞങ്ങൾ ചില മിനിറ്റുകൾ ചെലവഴിക്കുന്നു. വളരെ ബദ്ധപ്പാടുള്ള ജീവിതത്തിനിടയിൽ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും തരുന്ന, തേനിനേക്കാൾ മധുരവും വാളിനേക്കാൾ മൂർച്ചയുമുള്ള തിരുവചനത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഇരിക്കുന്നു. വാസ്തവമായി ഞങ്ങളുടെ മനസ്സലിയണമേ യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം ഒരു അല്പസമയം വചന ധ്യാനത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. മനസ്സിലും പ്രാർത്ഥനയോടുകൂടെ തിരുവെഴുത്തിനോടുള്ള ആദരവോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് വരാം.
Shall we look into God's word with due reverence and prayer?
ഞാൻ ഒരു നാൾ നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്ന് 119 പറഞ്ഞിരിക്കുന്നു.
As it is written in Psalms 119 that I will never forget your statutes, for my life is guarded by them.
ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് അതേ കീർത്തനത്തിൽ പറയുന്നു.
In the same psalm it's written, I have hidden your word in my heart so that I might not sin against thee.
ലോകത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ ജീവചരിത്രം ഞാൻ ഈ ദിവസങ്ങളിൽ വായിക്കുകയായിരുന്നു.
The other day I was reading a biography of a man who was used by God.
Smith Wigglesworth. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗം എന്നെ അത്ഭുതപ്പെടുത്തിയതു.
And I was amazed by a portion of his biography.
15 മിനിറ്റിൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എഴുതിയിരിക്കുന്നു.
It is written by his co-worker that you could never find him sitting around less than 15 minutes without reading the Bible.
വണ്ടിയിൽ പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ തുറന്ന് വായിക്കുമായിരുന്നു.
Even when he was traveling or even having meals, this man would open up his Bible and he would read his Bible.
കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ കാലുള്ളിടത്തോളം കാലം വചനം ആവശ്യമാണ്. പാത ഉള്ളിടത്ത് ജീവിതയാത്ര വഴി തീരുന്നതുവരെയും വചനം ആവശ്യമാണ്. കാരണം ഇന്നലെ നടന്ന പാതയിലൂടെ അല്ല ഇന്ന് നടക്കുന്നത്, ഇന്നലത്തെ പ്രശ്നമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് പുതിയ പാതകളിലൂടെ നാം നടക്കുന്നതിനാൽ അന്നന്നത്തേക്കുള്ള വെളിച്ചം വചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്.
Light unto my feet and lamp unto my path. That's what the word of God says. So as long as you have a leg, you have a foot, you need God's word. Every day you and I are traveling on different paths. Therefore, we need God's word and its guidance daily in our life.
എത്രയോ വർഷങ്ങളായി ഇതേ പുസ്തകം തന്നെയാണ് നാം കേൾക്കുന്നത്.
For years we've been hearing from God's word.
പക്ഷേ പുതിയത് പുതിയത് ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ.
But every time when we read God's word, we receive new revelation from him.
ഒരു യവനക്കാരൻ ജയജീവിതം സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ബൈബിൾ ടീച്ചറുടെ അടുക്കൽ കൗൺസിലിംഗിന് ചെന്നു.
A young man went up to his Bible teacher for a counseling saying that I cannot lead a victorious Christian life.
അദ്ദേഹം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പ്രസംഗം കേട്ടു, കാസറ്റ് കേട്ടു, പാട്ട് കേട്ടു, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു.
And he said that I've been fasting, praying, read, I've been hearing God's word, but it doesn't work.
ആ ദേവദാസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ബൈബിൾ തുടർച്ചയായിട്ട് വായിക്കാൻ പറഞ്ഞു.
And this man of God told him, why don't you read the Bible continually?
നിന്റെ ജോലിക്കിടയ്ക്കും ഭക്ഷണത്തിനിടയ്ക്കുമൊക്കെ കുറേശ്ശെ കുറേശ്ശെ വചനം വായിക്കാൻ പറഞ്ഞു.
He said, when you're working in between your meals, read from the Bible.
അവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെ എങ്ങനെ വായിക്കുന്നു?
And he said that I cannot understand anything, then what's the point in reading?
അപ്പോൾ അദ്ദേഹം അവനൊരു ഉദാഹരണത്തിലൂടെ ഒരു കാര്യം തെളിയിച്ചു കൊടുത്തു.
And through an example he proved something to him.
മണ്ണൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന ഒരു കൊട്ട ആ മുറ്റത്ത് കിടന്നു.
And there was a basket lying outside which was used to take mud out.
അത് നെറ്റ് പോലെ ഇരിക്കും.
And it was like covered as if it was a net.
ആ കൊട്ട എടുത്തിട്ട് താഴെയുള്ള ഒരു തോട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരാൻ പറഞ്ഞു.
And he told him to take this basket that is used to carry mud, take it to the spring down and try to get some water.
അവൻ പറഞ്ഞു കൊട്ടയ്ക്കകത്ത് വെള്ളം കോരിയാ കിട്ടൂല സാർ എന്ന് പറഞ്ഞു.
And he said that if I were to carry water in this basket, I cannot transport because the water is not going to stay there.
എനിക്ക് വെള്ളം കോരാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചതല്ല, നീ നിന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു.
And he said that I did not call you to bear water for me, but you have come with a problem. I'm going to give you a solution. Go and do what I'm saying.
അവൻ ആ കൊട്ടയം കൊണ്ട് പോയി തോട്ടിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ട് ഇവിടെ വന്നപ്പോ രണ്ട് തുള്ളി വെള്ളം മാത്രമുണ്ട്.
He went to the spring and he carried water in it. By the time he reached to this master, there was only 2 drops of water.
അവന്റെ ടീച്ചർ പറഞ്ഞു ഒരിക്കൽ കൂടെ പോകാൻ പറഞ്ഞു.
And his teacher told him, go back again and do the same thing.
ഒന്നുകൂടെ പോകാൻ പറഞ്ഞു.
He said, go again.
ഒന്നുകൂടെ പോകാൻ
പറഞ്ഞു. He went again.
ഒന്നുകൂടെ പോകാൻ
പറഞ്ഞു. Again.
അനേക പ്രാവശ്യം പോയി വന്നു.
He went again and again and again.
അവനോട് ചോദിച്ചു നിനക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു.
He asked him, what do you understand?
ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഇതിനകത്തൊരു വെള്ളം ഇല്ലല്ലോ.
And the boy said, the young man said, like I told you before, this basket is not fit to carry water.
നീ ആ ബാസ്കറ്റിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ.
And he told him, why don't you look intently into the basket?
എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാൻ പറഞ്ഞു.
Do you see any change?
അവൻ ഞെട്ടിപ്പോയി.
And he was startled.
അവൻ പറഞ്ഞാലും മണ്ണ് മുഴുവൻ പോയെന്ന് പറഞ്ഞു.
And he said, all the mud in it is gone.
നിനക്ക് വല്ല മനസ്സിലായോ എന്ന് ചോദിച്ചു.
He asked him, do you understand anything?
നീ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഇത് മുഴുവനും മനസ്സിലായില്ലെങ്കിലും നിന്റെ അകത്തുന്ന മാലിന്യം പൊയ്ക്കൊണ്ടിരിക്കും.
He said that you are reading God's word constantly, even though you do not understand everything, but slowly and steadily the unclean things in your heart is being filtered out.
പുസ്തകം മുഴുവനും മനസ്സിലായ ആരും ഇതുവരെ ഇല്ല.
There is nobody in this earth who can claim that they understand God's word totally or completely.
കാരണം അത് ദൈവത്തിന്റെ വചനമാണ്.
Because this is God's word.
ദൈവത്തിന്റെ വചനം മുഴുവനും മനസ്സിലായ ആരുണ്ട് ഇവിടെ?
Who is here who can claim that they can comprehend all of God's word?
ഗതികേടിന് ആദ്യം ചെന്ന് എടുക്കുന്ന സംഖ്യാപുസ്തകമാണെങ്കിൽ അവന്റെ വായന അതോടെ തീരും.
If you were to start with numbers, you will end your reading right away.
അതുകൊണ്ട് മനസ്സിലാകാത്ത ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ, പിന്നെയും പിന്നെയും വായിക്കുക.
Therefore, leave aside those things that you cannot understand, but keep on reading again and again.
എന്നോ ഒരിക്കൽ ഈ വചനം നമുക്ക് വഴി കാണിച്ചു തന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ വഴി പോരാ ഇന്ന് ജീവിക്കാൻ.
It is true that once this word illuminated our path and showed us direction, but today that word is not enough for us.
നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നു.
The Israelites were told, you have not yet traveled on this path before.
ഓർക്കുക പ്രിയമുള്ളവരെ, നാം എന്നും പുതിയ വഴിയേയാ പോകുന്നേ.
Dear brothers and sisters, remember, every day you and I are traveling on a new path.
നമ്മൾ എന്നും പുതിയ പ്രശ്നങ്ങളെ കൈയാരിച്ചു.
We are dealing with new problems.
ഇന്നലെ ഒന്നും സംഭവിച്ചതായിരിക്കില്ല നാളെ സംഭവിക്കുന്നത്.
What happened yesterday might not be repeated today.
ഇന്നലെ വരെയുള്ള അനുഭവ പരിചയങ്ങൾ കൊണ്ടും നമുക്ക് നാളെ ജീവിക്കാൻ പറ്റത്തില്ല.
We cannot live tomorrow with our experiences of yesterday.
അനുഭവ പരിചയങ്ങൾ നല്ലതാണെങ്കിലും അതിനേക്കാൾ നല്ലതാണ് വചനത്തിന്റെ വെളിച്ചം.
It is good to have experience, but we need to have the light of God's word.
നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങാം വചനം.
Shall we look into God's word?
അപ്പോസ്തലപ്രവൃത്തി 12 എന്ന് പറയുന്നത് ദൈവസഭയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവത്തിന്റെ ചരിത്രമാണ്.
Acts chapter 12 contains one of the unique histories of the apostles of the church.
ദൈവസഭയുടെ നേർക്ക് പിശാച ശക്തിയോടെ കൈനീട്ടിയ സംഭവമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
This particular chapter contains the events that are recorded here are when Satan stretches his hands towards the church.
അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ കൈനീട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്.
It starts by saying that time Herod the king stretched forth his hand to vex certain of the church.
ഹെരോദാവ് കൈനീട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നവൻ കൈനീട്ടിയെന്നാണ്.
When it is written that Herod stretched his hand, it means one who was in authority stretched his hands against the church.
അധികാരത്തിൽ ഇരിക്കുന്നവൻ കൈനീട്ടിയാൽ ദൈവസഭയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല.
If the one who is in authority is stand against the church, then the church cannot do anything.
എന്നാൽ ദൈവസഭയ്ക്ക് മറ്റൊരു കൈപരിചയമുണ്ട്.
But the church is used to or experienced with another hand.
അത് 118-ാം സങ്കീർത്തനത്തിലാണ് കിടക്കുന്നത്.
That is written in Psalm 118.
16-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്.
This is what is written in verse 16.
ഇങ്ങനെ ഒരു കൈയുണ്ട്.
There is such a hand, the right hand of the Lord is exalted.
Praise
the
Allah.
Right hand of the Lord doth valiantly.
ഹെരോദാവിന്റെ കൈ ദൈവസഭയ്ക്കെതിരെ നീട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ സഭ ഹെരോദാവിനെതിരെ കൈ നീട്ടുകയല്ല, സഭ ദൈവത്തിങ്കലേക്ക് കൈ ഉയർത്തി.
It is a fact that Herod stretched forth his hands against the church. How does the church react to it? The church does not stand against the church, but the church look to the Lord for aid.
അവർക്ക് മറ്റൊരു കൈപരിചയമുണ്ട്.
Because they are used to another set of hands.
അത് ഉയർന്നിരിക്കുന്ന കൈയാണ്.
It is an exalted hand. Hallelujah.
അത് വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്.
It is a hand which does mighty things.
അതിനേക്കാൾ ഉയരത്തിൽ ഒരു കൈയില്ല.
There is no hands that is exalted about that hand.
ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്.
The Lord said, I will act. Who will stand against me?
നിനക്കെതിരെ ഒരു കൈ ഉയരുമ്പോൾ നിനക്ക് അനുകൂലമായി മറ്റൊരു കൈ ഉണ്ടെന്നുള്ളത് അറിയണം.
You need to know and understand when there is an arm working against you, there is an arm that is for you.
പക്ഷേ യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നും കൂടെ 118-ൽ ഉണ്ട്.
In Psalm 118, the psalmist says, where does the hand of God work valiantly for us?
15-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ?
Would you please read verse 15?
അപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാം.
So you can interpret it like this.
ഏത് കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടോ ആ കൂടാരത്തിലാണ് യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നത്.
The hand of God does mighty things in those tents where there is constantly sounds of joy. Hallelujah.
ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്ന് പറഞ്ഞാൽ എന്താ?
What does it mean, the voice of rejoicing and salvation?
നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്കൂളിൽ കിട്ടിയ വിജയമോ ഒരു കോളേജിൽ കിട്ടിയ ജയമോ ഒരു ഓഫീസിൽ കിട്ടിയ വിജയമോ ഒരു ഫാമിലി ലൈഫിൽ കിട്ടിയ ജയമോ ആയിരിക്കുമോ അവിടെ ഉദ്ദേശിച്ചത്?
What is the psalmist trying to convey here? Is he talking about a victory or a success that we have attained in our school, college or office?
വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഉല്ലാസത്തിന്റെ ജയത്തിന്റെയും ഘോഷം, നീതിമാനോ. ഏതാണ് ഈ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം?
We are familiar with these words. Shouts of joy resounds in the tents of righteous. But what kind of shout is he talking about?
ചരിത്രത്തിൽ ഒരു ജയമേ നടന്നിട്ടുള്ളൂ.
In the history there is only one victory that has taken place.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ ഒരു ജയവും അതിന്റെ ഉല്ലാസവുമാണ് ബൈബിളിലുള്ളത്.
The Bible talks about where the Lord Jesus Christ triumphed over authorities and principalities and he made a public spectacle about it. That is what the victory and shout that the Bible talks about.
യേശു ക്രൂശിൽ സ്ഥാപിച്ച വിജയം ആഘോഷിക്കുന്നവന്റെ കൂടാരത്തിന് മുകളിൽ യഹോവയുടെ വലകൈ ഉയർന്നിരിക്കുന്നു.
The victory that was established on the cross of Calvary, we who would celebrate that victory in their lives, they will experience the power of God.
Praise the Lord. മനസ്സിലായെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക.
Praise God. Hallelujah.
യേശു ക്രൂശിൽ സ്ഥാപിച്ച വിജയം ആഘോഷിക്കുന്നവന് വേണ്ടി ഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു.
Those who celebrate the victory that was established on the cross, it is for them that the hand of God is exalted.
ആ ആഘോഷമാണ് ആരാധന.
It is that celebration You call it as worship.
Praise the Lord. അവിടെയാണ് വീര്യം പ്രവർത്തിക്കുന്ന കൈ.
It is there where God's hand works miracle for us.
അതാണ് യഥാർത്ഥത്തിൽ ഫിലിപ്പിയൻ ജയിലിൽ നടന്നത്.
That is exactly what happened in the jail in Philippi.
ഫിലിപ്പിയൻ ജയിലിൽ അപ്പോസ്തലന്മാർ പരാജയപ്പെട്ടു തന്നെ കിടക്കുക.
We see the apostles were truly defeated.
അവർക്കൊരു ഹൃദയം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നിരാശ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
If they had a heart, then there was all the possibility of discouragement there.
അവർക്ക് അവരിൽ നിന്നോ അവരുടെ സമൂഹത്തിൽ നിന്നോ അവർക്കൊരു ജയം അപ്പോൾ ആഘോഷിക്കാനില്ല.
There is nothing that they could celebrate about themselves or about their community.
എന്നാൽ കാൽവറിയിലെ വിജയത്തിൽ അവർ അവിടെ ആഘോഷിച്ചു.
But they celebrated because of the victory of Calvary.
ചിലപ്പോൾ നീ തോറ്റെന്ന് തോന്നിയാലും കാൽവറി തോറ്റിട്ടില്ല, കാൽവറി തോൽക്കുകയുമില്ല. അതാണ് ആഘോഷത്തിന്റെ അടിസ്ഥാനം.
Maybe you might think that you have been defeated, but Calvary has not been defeated. Calvary will not be defeated. Therefore, you and I ought to celebrate based on that.
ഹെരോദാവു കൈ നീട്ടി.
Herod stretched his hand.
എന്താണ് ഇവിടെ സംഭവിച്ചത്?
What was happening?
യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു.
We read James, the brother of John, was slain by the sword.
അനുഗ്രഹീതനായ ഒരു ദൈവദാസനെ നിഷ്കരുണം വധിച്ചു.
Blessed man of God was executed.
ആരൊക്കെ എവിടെയൊക്കെ കൊല്ലപ്പെട്ടാലും സ്വന്തത്തിൽപ്പെട്ടവർക്കെ വേദനയുള്ളൂ.
You need to understand wherever people are killed, it is only the dear ones and the near ones that bear the sorrow.
പാകിസ്ഥാനിൽ 10 പേര് മരിച്ച വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ അകത്തിരുന്ന ഒരാൾ പറയാണ്, പതുക്കെ വായിരെ, പല്ലുവേദന സഹിക്കാൻ മേലെന്ന്.
When somebody was reading a news report about 10 people killed in Pakistan, there was somebody else who was inside. They said, would you please read softly? I cannot bear my toothache.
10 പേരുടെ മരണത്തെക്കാളൊക്കെ എത്രയോ ഭയങ്കരമാണെന്നറിയോ ഇദ്ദേഹത്തിന്റെ പല്ലുവേദന.
Do you know how, as far as that man is concerned, his toothache was much more important than the death of 10 people.
കാരണം ആ 10 പേര് ഇദ്ദേഹത്തിന്റെ ആരുമല്ല.
Because that 10 people are not related to him.
ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പല്ലാണ് വലുത്.
For him, it's his tooth that's more important.
യാക്കോബിന്റെ സഹോദരൻ അല്ല, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് വന്നു. ആർക്കാ വിഷമം?
John's brother James was killed with this word. So what?
ആരും കാര്യമായി അനങ്ങിയില്ല, ആരും പ്രതികരിച്ചില്ല.
In other words, the church did not respond because they just took it lightly.
ദൈവം ഈ സമയത്ത് എന്നാ എടുക്കുക?
What do you think God was doing?
സഭ ഇതിൽ എന്ത് നടപടി എടുക്കുമെന്ന് ശ്രദ്ധിക്കുക.
The Lord was intently looking as to how the church was going to respond to this.
സഭ ഒരു ശരീരമാണ്.
Church is a body.
ശരീരത്തിലെ ഒരു വിരൽ മുറിഞ്ഞാൽ ശരീരം മുഴുവനും ആക്റ്റീവ് ആവും.
You need to understand, if a small finger is cut, the entire body is activated.
കാലിന് ഒരു പരിക്ക് പറ്റിയാൽ തല അതിൽ ഇടപെടും.
If your leg is hurt, the head gets involved in it.
കൈ അതിൽ ഇടപെടും.
Your hand gets involved in it.
നടുവിന് ഒരു പ്രയാസം വന്നാൽ ശരീരം മുഴുവൻ അതിനകത്ത്
back problem, the entire body is affected.
യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു.
We read that James was killed with a sword.
കാര്യമായി ആരും പ്രതികരിച്ചില്ല.
Nobody reacted to it.
സ്വർഗ്ഗത്തിലെ ദൈവം എന്ത് ചെയ്യ?
What do you think God was doing?
ഞാൻ മെസ്സേജ് പറയട്ടെ.
Let me tell you the word.
ലോകം മുഴുവനുമുള്ള ദൈവസഭ ശരീരമാണ്.
The whole of the church in the world is a body.
ഈ ശരീരത്തിൽ ഏതെങ്കിലും അവയവം കഷ്ടപ്പെടുമ്പോൾ മറ്റ് അവയവങ്ങൾ ഇതിൽ എന്ത് നടപടി എടുക്കുന്നു എന്ന് അറിയാൻ സ്വർഗം വെയിറ്റ് ചെയ്യുന്നു.
Heaven is carefully looking and observing. When one part of the body is hurt, how is the church going to respond to it?
ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല.
Without God's knowledge, nothing comes about.
ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല.
There is no problem that cannot be resolved by one spoken word of God.
ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ പത്രോസിനെ അന്നേരം അഴിച്ചുവിടും.
If God were to speak one word, Peter would be released immediately.
പക്ഷേ സഭ ഇതിനകത്ത് ഇടപെടണം.
But the church ought to get involved in this.
സഭ ഇതിൽ ഇടപെടണം.
The church ought to get involved in this.
ദൈവജനത്തിന്റെ ഇടയിൽ വരുന്ന ഓരോ വേദനയും ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണെന്ന് അറിഞ്ഞുകൊള്ളണം.
You ought to understand, every pain that the church incurs is a dealing of God with the church of God.
യോഹന്നാന്റെ സഹോദരനെ വാളുകൊണ്ട് കൊന്നു, അത് യോഹന്നാന്റെ അമ്മയും അപ്പനും പ്രാർത്ഥിക്കട്ടെ.
John's brother was killed with a sword, so let John's parents pray about it.
അത് കഴിഞ്ഞ് പത്രോസിനെ പിടിച്ചു.
Then Peter was caught.
ദൈവത്തിന് ഇതിലൊന്നും ഇടപെടാൻ അധികം സമയമൊന്നും വേണ്ട.
God doesn't need a whole lot of time to deal with these things.
അതിന് എന്റെ നിങ്ങളുടെ സഹായവും വേണ്ട.
He doesn't need your and mine aid.
ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം.
Our God is a God who does great things all by himself.
പക്ഷെ ദൈവം ഇതിനകത്തൂടെ ഒരു കാര്യമല്ല പല കാര്യം ചെയ്യുകയാണ്.
But God is not just doing one thing with this incident. He is doing a whole lot of things with this incident.
സഭയുടെ ഐക്യത ദൈവം അതിനകത്ത് ഉദ്ദേശിക്കുന്നു.
God's intention is the unity of the church.
സ്നേഹം അതിനകത്ത് ഉദ്ദേശിക്കുന്നു.
God's intention is love.
അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുന്ന കാര്യം ദൈവം അതിനകത്ത് ഉദ്ദേശിക്കുന്നു.
God intends the people confessing their sins to each other.
അതിലൂടെ ഒരു ഉണർവ് സഭയിൽ കൊണ്ടുവരണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു.
God intends a revival in the church.
മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ക്ലേശിപ്പിക്കുന്നത്.
You know, not through his heart he does these things.
Praise the Lord. പണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു മനുഷ്യന് സുഖമില്ലാതെ വന്നു, കാല് അങ്ങ് വല്ലാതെ പഴുക്കാൻ തുടങ്ങി. അവർ മരുന്ന് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുകയാണ്.
Long some time ago, one of my neighbors, there was a man there, he had some problem and his foot started getting swollen. And they would not do any kind of medicine.
അവര് വിശ്വാസികളാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, പക്ഷേ രണ്ട് സഭയാ.
They are also believers, we are also believers, but we attended two different church.
തന്നെയല്ല, ഒരു ഇച്ചിരി അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ വീടുമായിട്ട്.
Not only that, we had a small difference of opinion with that particular home.
അവര് ആശുപത്രി പോകാതെ പ്രാർത്ഥന തന്നെ പ്രാർത്ഥന.
They were not going to the hospital, they were just continuing in prayer.
ഒടുവിൽ ആ വീട്ടിൽ പോയി വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടാം എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു.
Finally, we decided that we would go and attend their evening prayer in that house.
അതൊരു പാലം പണിയുകയായിരുന്നു.
That was like building a bridge into their home.
വർഷങ്ങളായി നിലയിൽ നിന്നിരുന്ന പിണക്കം ആരും പറഞ്ഞു തീർക്കാതെ തീരുകയായിരുന്നു.
For years there was a problem with them. Without anybody getting involved, this was being resolved.
ആ മനുഷ്യൻ സൗഖ്യമായി എന്ന് മാത്രമല്ല, ആ രണ്ട് സഭയും കൂടി ഒന്നായി.
Not only that that man was healed, but both these churches were united and they became one church.
ആ മനുഷ്യൻ സൗഖ്യമാകുന്നതിനിടയിൽ നാല് പേര് ആ ഗ്രൂപ്പിൽ നിന്ന് സുവിശേഷ വിലക്ക് സമർപ്പിച്ചു.
And before this man got healed, four people from the church got dedicated for the work of the Lord.
ഒരു മാസം ആ വീട്ടിൽ പ്രാർത്ഥന നടന്നു.
One month there was prayer.
എത്ര കാര്യങ്ങൾ ഒരൊറ്റ സംഭവത്തിലൂടെ നടന്നു.
With that one episode, so many things were achieved.
ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുക.
You ought to understand the work of God.
ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുക.
You ought to understand the work of God.
സഭ ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കുമെന്ന് കാണാൻ ദൈവം കാത്തിരിക്കുന്നു.
The Lord was observing carefully how the church would respond.
പത്രോസിനെ പിടിച്ചു.
Peter was caught.
പത്രോസിനെ കൊല്ലുക തന്നെ അല്ലാതെ എന്താ?
Peter also will be executed.
സഭ ഇടപെട്ടു.
So now the church got started.
സഭ ഇടപെട്ടിട്ട് നേരെ പാർലമെന്റിൽ ആരെങ്കിലും പിടിക്കാൻ നോക്കി എന്ന് ഇവിടെ കാണുന്നില്ല.
The church got involved and the church decided to get involved with the leaders of that time.
അങ്ങനെ ചെയ്തെന്നോർത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവസഭയ്ക്ക് അതിനേക്കാൾ വലിയ ആയുധം ഉണ്ട്.
The issue here is not whether the church went through that way. But what I'm trying to say is the church has greater resources than that.
മറ്റൊന്നും സാധിക്കാതെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ആയുധമല്ല പ്രാർത്ഥന.
Prayer is not a weapon that you use when everything else fails.
മറ്റെല്ലാ ആയുധവും മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടതാണ് പ്രാർത്ഥന.
Prayer is something that you get involved in by setting aside everything else.
പുരുഷന്മാർ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ആയുധം താഴെ വെക്കണമെന്ന് അതിന്റെ അർത്ഥം.
Men ought to lift up their holy hands in prayer means put your weapons down.
കീഴടങ്ങുക എന്ന് അതിന്റെ അർത്ഥം.
It means submit.
നടന്നാൽ സാധിക്കാത്തത് മുട്ടുകുത്തിയാ സാധിക്കും.
When you start kneeling down, you can accomplish greater things than what you can do by walking.
കൈ കൊണ്ട് അധ്വാനിച്ചാൽ കിട്ടാത്തത് കൈ ഉയർത്തിയാൽ കിട്ടും.
When you lift up your hands, you would receive things rather than when you try to labor with hands.
കണ്ണ് തുറന്നിരുന്നാൽ കാണാത്തത് കണ്ണടച്ചിരുന്നാൽ കാണും.
When you close your eyes, you see more than what you with your eyes open.
ചിരിക്കുമ്പോൾ കാണാൻ പറ്റാത്തത് കരയുമ്പോൾ കാണാൻ പറ്റും.
When you start crying, you will see things that you cannot when you laugh.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
സഭയ്ക്ക് ദൈവം ഒരു ആയുധം കൊടുത്തിട്ടുണ്ട്.
God has given a weapon for the church.
ഭൂമിയിൽ ആർക്കും ഇല്ല ആയുധം.
Nobody has that weapon in this world.
ഈ ആയുധം ഉപയോഗിച്ചിടത്തൊക്കെ മറ്റ് ആയുധങ്ങളെല്ലാം പരാജയപ്പെട്ടു.
Wherever this weapon was used, all the other weapons had failed.
ഈ ആയുധം ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചെങ്കിൽ ശത്രു കീഴടങ്ങിയത് തന്നെ.
If you would use this weapon properly, the enemy will be subdued.
നാളുകളായി പിശാച് സഭയെ കണ്ണുകെട്ടി ആ ആയുധം മാറ്റി വെച്ചിരിക്കുകയാ.
For years Satan has blindfolded us and he has put this weapon away.
പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെ നടത്തും.
Prayer we have it as a ritual.
പ്രാർത്ഥന ഒരു ചടങ്ങ് പോലെ അല്ല.
Prayer is not a ritual.
രക്തം വിയർക്കുന്ന ഒരു ജോലി ബൈബിളിൽ ഞാൻ കണ്ടത് പ്രാർത്ഥനയാ.
I have seen one work where the sweat is turned into blood drops, that's in the Bible through prayer.
കഠിനമായ ജോലി ചെയ്താൽ വിയർക്കും, പക്ഷേ രക്തം വിയർക്കുമോ?
When you work hard you start sweating, but have you seen blood oozing out?
നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും.
The prayer of the righteous availeth much.
ഇവിടെ വായിച്ചത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന.
Here we see that the church earnestly prayed.
Praise the Lord. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും.
The prayer of the righteous availeth much.
വളരെ ഫലിക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നതിനാൽ ഞാൻ അതിനെ മൂന്നായിട്ട് തിരിക്കുക.
It's written it availeth much, so I'm going to divide it into three.
ഒന്ന് വളരെ ഫലിക്കുന്ന പ്രാർത്ഥന, രണ്ട് ഒരുവിധം ഫലിക്കുന്ന പ്രാർത്ഥന, രണ്ട് മൂന്ന് ഫലിക്കാത്ത പ്രാർത്ഥന.
One that availeth much, the other one that works much, that works, the other one that does not work.
വളരെ ഫലിക്കുന്ന പ്രാർത്ഥന എന്താണ് ചോദിച്ചാൽ ശ്രദ്ധയുള്ള പ്രാർത്ഥന.
The earnest prayer of the righteous, it availeth much.
ഒരുവിധം ഫലിക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരുവിധം ശ്രദ്ധയുള്ള പ്രാർത്ഥന.
If you pay some attention to it, then it works somehow.
ഫലിക്കാത്ത പ്രാർത്ഥന എന്ന് വെച്ചാൽ ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥന.
If you pray without earnestly, then it doesn't work.
യേശു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത് ഇത് മൂന്നും അല്ല, ഇതിനേക്കാൾ കൂടിയതാ.
What Jesus did in Gethsemane was beyond these three things.
അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു.
We see that he prayed much earnestly.
അപ്പോൾ അവന്റെ വിയർപ്പ് രക്തം പോലെ നിലത്തു വീണു.
It is at that time that his sweat drops became like blood.
മറ്റൊരുത്തന്റെ വിഷയം ഹൃദയത്തിനകത്തോട്ട് എടുത്തിട്ട് ആ ഭാരം വഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന.
When you take someone else's issue and you put it in your own heart and then you pray about it, that is when you pray earnestly.
Adu changu puttuna prarthanayanu.
It's a prayer where your heart breaks.
Angane prarthichal marubadi illatha oru vishayilla.
If you pray like that, there is no such issue where there is no deliverance.
Sapa ee vishayathil endu theermanam edukkunnu kaanan devan kaathirunnu.
The Lord wanted to see how the church was going to respond.
Sapa pettanu prarthikkan theermanichu.
The church started to pray.
പക്ഷേ ആരാണ് ഈ പ്രാർത്ഥന വിളിച്ചു കൂട്ടിയത്, ആരാണ് അന്ന് ചെറിയ പ്രബോധനം പറഞ്ഞത്, ആരൊക്കെയാണ് ലീഡ് ചെയ്തത് ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല.
I don't understand who was leading the meeting, who exhorted in that meeting, nothing of those things.
പ്രധാനപ്പെട്ട ഒരു ലീഡറെ വധിച്ചു, അതിനേക്കാൾ മെയിൻ ആയ ലീഡർ ജയിലിൽ കിടക്കുന്നു.
One leader was killed, one greater than that was in the jail.
ചെറിയ ഊഹങ്ങൾ നമുക്ക് കിട്ടും.
We get a glimpse here and there.
13-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക.
Verse 13.
ഗേൾ എന്ന് തന്നെ എഴുതിയിരിക്കുന്ന രോദ എന്നൊരു പെൺകുട്ടി അല്ലേ, രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് രഹസ്യപ്രാർത്ഥന നടക്കുന്ന മുറി, വാതിലൊക്കെ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് നടക്കുന്ന മുറിയുടെ വാതുക്ക വന്ന് മുട്ടിയാൽ കതവ് തുറക്കാൻ പോകേണ്ടത് കുറഞ്ഞ പക്ഷം സഭയുടെ സെക്രട്ടറിയാ.
When there is a secret prayer going on at night after midnight and somebody comes and knocks at the door, I would say at least it should be the secretary of the church who should go and open the door.
ഒരു പെൺകുട്ടിയാ പോയത്.
But here we see a girl goes to open the door.
അതിനൊരു നിഗമനത്തിലെത്താം.
So you and I can come to a conclusion.
അടുത്തത്
next
12-ാം വാക്യം.
Verse 12.
മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ, ഇത് ഈ വീട് ഒരു സഹോദരിയുടെ വീടാണ്.
So this house is the sister's house, Mary's.
സഹോദരിമാരുടെ മീറ്റിംഗ് വെക്കുമ്പോഴാണ് മറിയാമ്മ സഹോദരിയുടെ വീട്ടിലായിരിക്കും ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത്.
Whenever you have a sisters meeting, they would say the meeting is going to be at Mary's house.
മർക്കോസിന്റെ വീട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
You could have said it's Mark's house.
മറിയാമ്മയുടെ വീടാണ് പറഞ്ഞിരിക്കുന്നത്.
But it said it's Mary's house.
ക്രൂശിൽ യേശു കിടക്കുമ്പോഴും സഹോദരിമാരായിരുന്നു അടുത്തു പോയി നിന്നത്.
When Jesus was on the cross, it was the sisters who was there.
കല്ലറയിലോട്ട് പോയതും ഇവർ തന്നെയായിരുന്നു.
Even to the tomb, it was the sisters.
ഈ നാലഞ്ച് തെളിവുകളുടെ വെളിച്ചത്തിൽ ഈ പ്രേയറിന് മുൻകൈ എടുത്തത് സഹോദരിമാരാണെന്ന് ഞാൻ ഊഹിക്കുന്നു.
So based on these four or five evidence, I'm going to present a case saying that it was the sisters who took an initiative for this prayer.
ഇനി പലരും കുഴപ്പമൊന്നുമില്ല.
If it's not so, it's all right.
ഞാൻ പറയാമെന്ന കാര്യം ഇത്രയേ ഉള്ളൂ.
But this is what I'm trying to tell you.
സ്വർഗ്ഗത്തിന് ദൂതൻ ഇറങ്ങി ജയിലി തുറക്കാൻ ഓർഡിനേഷൻ ഒന്നും വേണ്ട.
You don't need to have an ordination for an angel of God to come down from heaven and open the prison doors.
എത്ര പേർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായി?
How many of you understood this?
Praise the
Lord. Amen.
പിശാച് ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക.
Satan always diverts our attention to unwanted places.
ആവശ്യമില്ലാത്ത സംഗതികൾ നേടാൻ വേണ്ടി ടൈമും കഴിവും കളയുക.
We are wasting our abilities and our skills to gain unwanted things.
ദൈവത്തിന്റെ ദൂതനെ ഇറക്കിയ ഈ പ്രാർത്ഥന നടത്തിയത് ആരാണെന്ന് പുസ്തകത്തിലില്ല.
The Bible does not say who conducted this prayer which caused the angel from heaven to come down.
Praise the Lord.
Amen.
എനിക്ക് തോന്നുന്നു പേരില്ലാഞ്ഞത് കൊണ്ട് തന്നെ അതിന് അത്രയും പെട്ടെന്ന് മറുപടി വന്നത്.
I believe that there was an answer to the prayer because there was no name associated with it.
കാരണം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയല്ല.
Because I will not share my glory with anyone else, says the Lord.
ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, 21 ദിവസം ഉപവസിച്ചിട്ട് മേടിച്ചതാ, സൂക്ഷിച്ചോണം.
Some people say, hey, listen, I fasted for 21 days and I received this, therefore be careful.
അപ്പൊ തന്ന ദൈവം മണ്ടനായല്ലോ.
So the God who gave is a fool.
അതായത് രണ്ട് ധർമ്മക്കാര് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് വർത്താനം പറയാ.
Two beggars were sitting in a waiting shed.
എങ്ങനെ ഉണ്ടായിരുന്നല്ല ഇന്നത്തെ?
How was it?
ഓ, എനിക്ക് ഇന്ന് മെച്ചം ഉണ്ടായില്ല.
And one beggar said it was not good.
നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?
How was it for you?
എനിക്ക് നല്ല ദിവസമായിരുന്നു.
And he said it was a good day for me.
ഞാൻ രാവിലെ തന്നെ ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഒരു മാന്യനായ ഒരു മനുഷ്യനെ കണ്ടു.
I went early in the morning to a house. I saw a respected man there.
ഞാൻ പുള്ളിയെ ശരിക്കും അങ്ങ് പോക്കി.
I exalted him. I flattered him.
ഞാൻ പറഞ്ഞു, സാറിന്റെ മുഖത്ത് നോക്കി ഒരു ഐശ്വര്യമുണ്ട്.
I said, yeah, I look at your face and it tells me.
സാറ് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി, ഇന്നൊരു ബിരിയാണി സാറിന്റെ കൈകൊണ്ട് കഴിക്കണം.
Lord, I haven't eaten my food for 7 days. Today I want to eat a biryani from you.
അന്നേരം 100 രൂപ എടുത്തു.
The man just whipped out a $100 bill and gave it to me.
ഒരു രൂപയും കൂടി ആരും തരികയില്ലാത്ത കാലത്ത്.
In a time where people would not even spare a dollar.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്ത പുള്ളി അവിടെ നിൽക്കുക ബസ് കാത്ത്.
And when he said that, that man was standing waiting for a bus.
ആരാ മണ്ടൻ?
Who is a fool?
കൊടുത്തവൻ മണ്ടൻ.
He who gave him is a fool.
ഈ 100 രൂപ കൊടുത്ത പുള്ളി കേക്ക് ഈ ഡയലോഗ്.
The man who gave the $100, he's listening to this conversation.
ഇതുപോലെ ആ പ്രാർത്ഥന കഴിഞ്ഞേച്ച് വാചകടിക്കുമ്പോൾ.
This is how it is when you brag after a prayer.
മനസ്സിലാവുന്നുണ്ടോ?
Do you understand?
Praise the Lord.
Amen.
ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ഇങ്ങനെ പറയാനാണെങ്കിൽ പ്രാർത്ഥിക്കണ്ട.
If you are saying it is because I prayed, then don't pray.
Praise the Lord.
Amen.
അതിന്റെ ABCD അറിയാമല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്.
You don't know anything about it, that's why you're saying it.
ദൈവം നിനക്കൊരു ചാൻസ് തന്നതാണേ.
God gave you a chance.
നിന്നെ കൂടാതെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും.
God can do without you.
നിന്നെ കൂടാതെ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയും.
God can do without you.
ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് അവന്റെ പേര്.
His name is the one who does mighty things.
എന്നാ നിനക്കൊരു ചാൻസ് ആവാ.
God gave you an opportunity.
അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്.
Don't lose your opportunity.
ഇതാ ഒരു അവസരം വന്നിരിക്കുക.
Here comes an opportunity.
Praise the Lord.
Amen.
സഭ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു.
Church decided to pray.
വാക്യം അഞ്ചിലേക്ക് നമുക്ക് വരാം. അതാണ് നമ്മുടെ വാക്യം. അഞ്ച് കാര്യം ആ വാക്യത്തിലുണ്ട്.
Five things are mentioned.
വായിച്ചോ.
ഒന്ന്, ആര് പ്രാർത്ഥിച്ചു? സഭ. രണ്ട്, എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ. മൂന്ന്, എന്തിനു വേണ്ടി? പത്രോസിന്റെ വിടുതൽ. നാല്, എത്ര സമയം പ്രാർത്ഥിച്ചു? മറുപടി കിട്ടുന്നത് വരെ. അഞ്ച്, മറുപടി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിക്കകത്ത് മറുപടി ഇറങ്ങി വന്ന ഒരു പ്രാർത്ഥന ബൈബിളിലുള്ളത് ഇതാണ്.
This is a portion where it is written where the answer to the prayer was given in a prayer meeting itself.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടി വാതുക്കെ വന്ന് മുട്ടി.
As they were praying, the answer came and knocked at the door.
Praise the Lord. ഇത്ര ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടോ?
Is there such power for prayer?
നന്നായിട്ട് വചനത്തിലേക്ക് വന്നാട്ടെ.
Shall we come back to God's word?
ആ സംഭവം ഇന്ന് നമുക്ക് നിസാര.
That particular episode is something very light for us now.
എന്നാൽ അന്ന് അത് നിസാരമല്ല.
But at that time it was not something very easily done.
ഒരു ശതമാനം സാധ്യതയില്ല ഇതിനൊരു വിടുതൽ കിട്ടുമെന്ന്.
There was not even a 1% chance of deliverance for this case.
10 വിവരമുള്ള മനുഷ്യരെ വിളിച്ച് ചോദിച്ചാ പറയും, സമയം വേസ്റ്റ് ആക്കണ്ട, വിടുതലിന് ഒരു സാധ്യതയില്ല.
If you were to call 10 people who have some sense, they will tell you, don't waste your time.
ഒരു വിധത്തിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിഷയമാണ് ഇവരുടെ മുമ്പിൽ ഇരിക്കുന്നത്.
What was before them was something that there was not even a glimmer of hope.
അങ്ങനെയുള്ള വിഷയത്തിനാ പ്രാർത്ഥിക്കേണ്ടത്.
You ought to pray for such cases.
കാരണം അങ്ങനെയുള്ള വിഷയത്തിൽ പ്രവർത്തിച്ചാൽ അതിന്റെ മഹത്വം ദൈവത്തിന് കിട്ടുമല്ലോ.
Hallelujah. When God works in those areas, the glory belongs to God.
പ്രാർത്ഥനയാലാണ് ലഭിച്ചതെന്ന് ഉറപ്പാകുമല്ലോ.
At least you would know that you accomplished by prayer.
ദൈവമാണ് പ്രവർത്തിച്ചതെന്നുള്ളതിന് പിന്നെ വേറെ തെളിവ് വേണ്ടല്ലോ.
You don't need further evidence that it was God who worked.
ശ്രദ്ധിച്ചു നോക്കൂ, 1% പോലും സാധ്യതയില്ലാത്ത വിഷയം.
An event which there was no possibility at all.
എങ്കിലും അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു.
Yet they decided to pray.
അവർ ആ വീട്ടിൽ ഒരുമിച്ച് കൂടി.
They got together in that house.
അവർ തുടങ്ങിയപ്പോൾ പറഞ്ഞു, തുടങ്ങുന്ന സമയമേ തീരുമാനിച്ചിട്ടുള്ളൂ, നിർത്തുന്ന സമയം പറയാനൊക്കെയല്ല.
Before they started, they say, we have decided what time we're going to start. We have not decided when we are going to
എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് നേരെ തിരിച്ച്.
In other words, totally opposite of what we do.
നമ്മൾ നിർത്തുന്ന സമയം കറക്റ്റ് ആണ്, തുടങ്ങുന്ന സമയത്തിന് ചിലപ്പോൾ ചില വ്യത്യാസം വരും.
We are always very punctual when we're going to end, but when we're going to start, it's always open.
അത് കേരളത്തിലും അതെ, അമേരിക്കയിലും അതെ, എല്ലായിടത്തും അതെ.
It's the same everywhere.
അത് നമ്മുടെ സാഹചര്യം അതാ.
That's our circumstances.
എന്നാൽ ഈ പ്രയർ അങ്ങനെയല്ലായിരുന്നു.
But this prayer was not like that.
ഈ പ്രയർ തുടങ്ങുന്ന സമയമേ തീരുമാനിച്ചിട്ടുള്ളൂ, നിർത്തുന്നത് മറുപടി കിട്ടുമ്പോഴാണ്.
This prayer, they have decided what time they're going to start, when are they going to end, when we're going to have an answer to our prayer.
നമുക്കിതാ ബുദ്ധിയിൽ അംഗീകരിക്കാൻ ഇച്ചിരി വിഷമാന്ന് എനിക്കറിയാം, പക്ഷെ മറുപടി കിട്ടിയ പ്രാർത്ഥനയൊക്കെ അങ്ങനെയാ.
I know it is very hard for us to understand this, but if anybody has got an answer to a prayer, it was a prayer that was done like that.
എനിക്കൊരു മനുഷ്യനെ അറിയാം, അയാള് വളരെ ബിസി ആയിരുന്നു, അയാളുടെ പേര് യാക്കോബ്.
I know a man, he was very busy, his name was
അയാൾക്ക് ഒരിക്കലും ഒന്നിന് സമയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അയാൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, വാച്ച് എടുത്ത് അയാൾ തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, മറുപടി എപ്പോ കിട്ടുന്നോ എന്നിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുള്ളൂ.
He was very busy. One day he said that he took his watch and he put it aside and said, "Till I'm going to get an answer, I'm not going to get up."
അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ ഉണ്ട്.
You know there is such an incident in the Bible.
ഉപയോഗിച്ച പദം ഇതാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
This is the term that he used, unless you bless me, I would not leave you.
ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കുന്നവനെ മാത്രമേ പ്രാർത്ഥനയാൽ ഒരു വിടുതൽ കാണാൻ പറ്റുകയുള്ളൂ.
Unless you are willing to wait till God's time, then only can you see a deliverance through prayer.
മനുഷ്യന്റെ സമയത്ത് പ്രവർത്തിക്കുന്നവനല്ല ദൈവം.
God does not work according to man's timetable.
ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന് ഒരു സമയമുണ്ട്.
For God's work, there is a time for God.
അതിനെ ദൈവത്തിന് ഒരു വിധമുണ്ട്.
God has a method and a plan for it.
അതിനെ ദൈവത്തിന് ഒരു സമയമുണ്ട്.
God has a time for it.
ദൈവത്തിന്റെ സമയത്തെ ദൈവത്തിന്റെ വിധത്തിൽ ദൈവം അത് ചെയ്യും.
In God's time, God will do it in God's way.
Praise the Lord.
Amen.
Praise the Lord.
Amen.
Praise the Lord.
Amen.
അവർ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു.
They continued in prayer.
സഭയാണ് പ്രാർത്ഥിച്ചത്.
Church prayed.
ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
We don't know who's there.
അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
They were praying.
ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു.
They prayed earnestly.
ശ്രദ്ധയോടെ.
Earnestly.
ഗെത്സെമന തോട്ടത്തിൽ യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നും യാക്കോബിന്റെ ലേഖനത്തിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്നും നാം മുമ്പേ കണ്ടു.
We already know that in the garden of Gethsemane Jesus prayed like that, and in the epistle of James it's written that that's how we ought to pray.
ഒറ്റ വിഷയമാ.
Only one subject here.
പത്രോസ്.
Peter.
ഒരു വിഷയത്തിനു വേണ്ടി ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമോ?
Can you pray for 1 hour for one issue?
ഒരു വിഷയത്തിനു വേണ്ടി ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിക്കാൻ പറ്റുമോ?
Can you pray for one issue for a whole day?
കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
The Lord is saying
മത്തായി 18:18
In Matthew 18:18
രണ്ടു പേർ ഭൂമിയിൽ വെച്ച് യാചിക്കുന്ന ഏത് വിഷയത്തിലും ഐകമത്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ലഭിക്കും.
If two people on the earth, if they agree on something and they ask, it shall be given unto them.
ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
They started praying for one issue.
പത്രോസ്.
Peter.
എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്?
How do you do this?
പല സ്ഥലങ്ങളിലും അബദ്ധം പറ്റുന്ന കണ്ടിട്ടുണ്ട്.
I have seen people doing the wrong thing.
ഒരു വിഷയത്തിന് വേണ്ടി കുറച്ച് നേരം സ്തോത്രം ചെയ്തിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും, പക്ഷേ ആ വിഷയത്തിൽ അല്ലായിരിക്കും.
And we have normally, it's a common thing that we have seen that people would say, let's pray for this particular issue, and then we keep praising God, and then one person will start praying about everything else but other than that issue.
അവരിങ്ങനെ സമാവനോടാരത്തിൽ കൂടെ കയറി മലാഹി പ്രവചനത്തിൽ കൂടെ വന്ന് വളരെ സമയം കഴിയുമ്പോഴായി ഈ വിഷയത്തിൽ വരുന്നത്, അത് ചിലപ്പോ വന്നൊന്നും ഇരിക്കില്ല.
And they go through the entire Bible, and after some time maybe they will touch this issue.
പരിചയക്കുറവാണ്.
That's lack of experience.
ഒരു വിഷയത്തിനു വേണ്ടി മാത്രം അവർ അന്ന് പ്രാർത്ഥിച്ചു.
They prayed for one particular issue.
അതെങ്ങനെയായിരിക്കും?
How do you do this?
ആ വിഷയം അവതരിപ്പിച്ചു ഒരാൾ.
One person presented the case.
മുഴുവൻ പേരും സ്തോത്രം ചെയ്യാൻ തുടങ്ങി.
They all started praising God.
പിന്നെ എന്ത് സംഭവിച്ചു കാണും?
Then what happened, you think?
എന്റെ ബലമായ വിശ്വാസം.
This is what I believe.
അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
Then they started praying in tongues.
ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവോടും പ്രാർത്ഥിക്കും.
I will pray with my mind, I will pray with my spirit.
ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി അബലമായിരിക്കും.
When I pray with my spirit, my mind is not fruitful.
ബുദ്ധി അബലമായിരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമേ ഈ വിധത്തിലുള്ള പ്രയർ നടക്കത്തുള്ളൂ.
This kind of prayer only work when your mind is not fruitful and you're praying in the spirit.
ബുദ്ധി സബലമായിരുന്നാൽ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും, ഓ രക്ഷയില്ല, 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 ഓ വെറുതെ വെറുതെ വെറുതെ. ബുദ്ധി അബലമായ മണ്ഡലത്തിലോട്ട് കയറിയാൽ റിസൾട്ടിലോട്ട് നോക്കുന്നില്ല, രോഗിയിലോട്ട് നോക്കുന്നില്ല, സബ്ജക്റ്റിലോട്ട് നോക്കുന്നില്ല, വിടിവിക്കുന്ന ദൈവത്തിലോട്ട്, സർവശക്തിയുള്ള ദൈവത്തിലോട്ട്, തളരാത്ത കൈകളിലേക്ക്, വീര്യം പ്രവർത്തിക്കുന്ന കൈയിലേക്ക് മാത്രം നോക്കുക.
Hallelujah. When the mind is disabled, then we don't think about the issue, we don't think about the gravity of the issue, but you concentrate on God who is able to do mighty things for us.
ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സുവിശേഷകൻ കിഡ്നി ഫെയിൽ ആയിട്ട് 24 വയസ്സുള്ള യൗവനക്കാരനെ കോതമംഗലത്തെ സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു.
In Delhi there was an evangelist, he was 24 years old, his kidney failed and they sent him back home to Kodamangalam.
ഞാൻ അന്ന് അവിടെ പ്രവർത്തിക്കുക.
I was working at that time.
ഞങ്ങളുടെ ഫെയ്ത്തോബിനെ കുറെ ഒരു 5 മൈൽ അകലെ ഒരു വീട്ടിൽ ആ യൗവനക്കാരനെ ഡൽഹിയിൽ നിന്ന് അവർ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി.
And they brought him from Delhi and they placed him in his home which was 5 miles away from my home.
ഞാൻ അന്വേഷിച്ചപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, അവൻ ഇനി ചില ദിവസങ്ങളേ ഉള്ളൂ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിക്കൊള്ളാൻ പറഞ്ഞു.
When I inquired about him, I found out that the hospital had rejected him and there was no hope, so they just sent him home.
ശരീരം മുഴുവൻ നീരായി യവനക്കാരൻ കിടക്കുക.
And this young man was lying down and his whole body was swollen.
ഞാൻ ഒന്ന് മാത്രമേ കാണാൻ പോയുള്ളൂ, പിന്നെ പോയില്ല.
I only went there once and then I didn't go again.
എന്റെ മനസ്സ് മുഴുവൻ question, കുറെ ചോദ്യങ്ങളും നിരാശയും കേറി.
My heart was full of question marks and discouragement.
യവനത്തിലെ സുവിശേഷ വേലയ്ക്ക് പോയ യവനക്കാരൻ ഇങ്ങനെ തിരിച്ചു വന്നല്ലോ എന്നുള്ള ചോദ്യം കാരണം ഞാൻ പിന്നെ കാണാൻ പോയില്ല.
Because of the question that a young man who was committed to the Lord, this happened to him, I could not go back there.
ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ ഓടി വന്ന് പറഞ്ഞു, പാസ്റ്റർ അവൻ ഇന്ന് രാത്രി വിട്ടു പോവുകയല്ല, നമ്മളൊന്ന് പോയില്ലേ, മോശമല്ലേ, പ്ലീസ് പാസ്റ്റർ ഒന്ന് വരാൻ പറഞ്ഞു.
And 15-20 days later, a young man from my church came and said, perhaps he might leave tonight. Don't you think it's a shame and an embarrassment if we don't go there?
ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു മണിക്കൂർ ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ഒരു മൂന്ന് പേരെ സംഘടിപ്പിക്കാമെന്ന് ചോദിച്ചു.
I asked him, can you get 3 people that was willing to pray with me 1 hour in that house?
വരാമെന്ന് പറഞ്ഞു.
He said, I'll come.
ഞങ്ങൾ അങ്ങോട്ട് പോയി.
We went there.
ഞാൻ ചെല്ലുമ്പോൾ നിരീശ്വരവാദിയായ എൻ്റെ അമ്മാച്ചൻ അവിടെ ഇരുന്ന് ദൈവത്തെ ചീത്ത പറയുന്നുണ്ട്.
When I reached there, I saw his uncle, who's an atheist. He was cursing God.
ഞാൻ കേറി ചെന്നിട്ട് പറഞ്ഞു, കരയുന്നവരും പരിഹസിക്കുന്നവരും പുറത്തോട്ട് മാറണം, പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു.
I reached there and I said, people who are criticizing and people who are crying, step out, we are going to pray.
എനിക്ക് ആ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടല്ല.
It was not because of the love towards that young man.
എനിക്ക് എന്റെ 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 ഫീൽഡ് അല്ലേ ഇത്, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു.
This is my field, therefore I was much burdened.
7:30 മണിക്ക് ഞങ്ങൾ വീട്ടിൽ കയറി, അവിടെ ഞങ്ങൾ മുട്ടുകുത്തി.
7:15 we reached that house, we knelt down.
അവനെ ഒരാൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്, ശരീരം മുഴുവൻ നീരാണ്, യൂറിൻ പോകുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്.
And this man, his body was swollen and somebody was ministering to him.
ഞാൻ കണ്ണടച്ചില്ല, കാരണം മരിക്കാൻ പോവുകയാണ്, മരിച്ചു കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്നുള്ള ആ സംശയം കാരണം കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
I kept my eyes open because I knew this man was going to die any minute. There's no point in praying after he's dead.
പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നിന്ന് മാറി, കണ്ണടച്ചത് പിന്നെ ഓർക്കുന്നില്ല.
But somehow during the course of the prayer, we moved from this dimension to the next dimension, and I forgot when I closed my eyes.
പിന്നെ അതൊരു ആരാധനയായി മാറി.
Then it turned into a worship.
9:30 മണിക്ക് ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ആ മുറി മുഴുവനും യൂറിൻ ഒഴുകി ഇങ്ങനെ കിടക്കുക.
9:30 when I opened my eyes, that whole house was flowing with his urine.
ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തിയിരിക്കുക.
This young man, he got up and he had knelt down by the bed.
ഇത് സെക്കൻഡ് ഹാൻഡ് അല്ല, നേരിട്ട് കണ്ടതാണ്.
This is not a second hand information. This is something that I experienced directly.
Praise the Lord.
Amen.
പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്.
There is an answer to prayer.
പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്.
Hallelujah.
പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്.
There is an answer to prayer.
അവന്റെ അമ്മാച്ചൻ അവിടെ നിന്ന് പോയിട്ട് പിന്നെ ആ വഴി വന്നിട്ടില്ല.
His uncle left that house, he never came back again.
കാരണം അയാൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല.
Because he could not accept this.
Praise the Lord.
Amen.
പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്.
Oh, there is power in prayer.
മെഡിക്കൽ സയൻസിനെ കാണാൻ മേലാത്ത ചിലതുണ്ട്.
You need to understand that there are certain things which the medical science cannot see.
X-ray il theliyatha chelathundu.
There are things that cannot be revealed through x-rays.
Scanning il pidigittatha chelathundu.
There are some things that cannot be captured through scanning.
Computer nu manasilagatha chelathundu.
There are things that the computer does not understand.
Manushyante buddhikku pidigittatha chelathu prarthanayil undu.
Hallelujah. There are things that our mind cannot comprehend that could be achieved through prayer.
പക്ഷെ പെയിൻ എടുത്ത് പ്രാർത്ഥിക്കാൻ ആളുണ്ടോ?
But do we have people who are willing to take the pain and pray?
പെയിൻ എടുത്ത് പ്രാർത്ഥിക്കാൻ ആളുണ്ടോ?
Do you have people to take the pain and pray?
പത്രോസിനെ ജയിലിട്ടിരിക്കുക.
Peter is in the prison.
സ്വർഗ്ഗത്തിലെ ദൈവം കാത്തിരിക്കുക, സഭ പ്രയർ പഠിക്കട്ടെ.
God is waiting for the church to learn prayer.
Praise the Lord.
Hallelujah.
സഭയ്ക്ക് ശക്തമായ ആയുധം കൊടുത്തേച്ചാ പോയത്, ഇതൊന്നും ഉപയോഗിക്കണ്ടേ.
God, Jesus gave the church a powerful weapon, but they need to learn to use it.
இது பேர் உபயோகிக்கணும் ஒன்னு காட்ட.
Let them see, let them see him using it.
സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വിരല് വേണ്ടല്ലോ പത്രോസിനെ അടിച്ചുവിടാൻ.
God does not need his pinkies for to release Satan, to release Peter.
പക്ഷേ സഭയ്ക്ക് അതിനുള്ള പവർ കൊടുത്തിട്ടാ പോയത്. അത് അവർ യൂസ് ചെയ്താൽ ദൈവം ഇടപെട്ടത് തന്നെ.
But Jesus gave the power to the church. If they were to use it, God will intervene.
Nothing else. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ടല്ലോ വാസ്തേ എന്ന് വിശാചിപ്പ് ചെവി പറഞ്ഞില്ലേ.
Now didn't you hear Satan telling you in your ears that there were issues that you have prayed for, you did not get an answer?
മൊത്തത്തിൽ പറയല്ല, ഒറ്റയ്ക്ക് വന്നാൽ ഓരോരുത്തർക്കും മറുപടി തരാം.
I would not give you a general answer, but if you would come one by one, I will give you an answer.
നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നതിനെല്ലാം മറുപടി തരാൻ ഇരിക്കുന്ന കച്ചവടക്കാരനല്ല ദൈവം.
You need to know that God is not a merchant sitting there to give an answer to all of your questions.
Supermarket list kodukkunna pole devasane list kodukkarathu.
Don't give a list as you would give a list to the supermarket.
Or plain heart umayittu devasane il varanam.
You need to come with a clean heart before God.
Kathave ee sambhavathil ninde healer endanu njangale arigikkanam.
Lord, you ought to let us know.
Njangale saukhyamalla ninde healer aanu njangalkku valithu.
We are not looking for our healing.
ഞങ്ങളെ വിടുതലല്ല, നിന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയണമെന്ന്
പറയാം.
ഞങ്ങൾക്കൊരു അത്ഭുതമല്ല, ഞങ്ങൾക്ക് നിന്റെ തിരുമുഖമാണ്
കാണേണ്ടത്.
ഇന്ന് ഞാൻ ഒരാളോട് ഫോണിൽ കൂടെ ചോദിച്ചു, ദൈവം ഉണ്ടോ ബ്രദറെ?
Today a person asked me, is there a God?
അയിനെ വാസ് അങ്ങനെ ചോദിക്കേണ്ടി വന്നേ.
He said, why did you ask that?
ആരാണ്ട് മന്ത്രവാദം ചെയ്ത് അവരുടെ ഏതാണ്ടെല്ലാം കാര്യങ്ങൾ കുഴഞ്ഞു പോയെന്ന് എന്നോട് പറയാ.
And this person is saying that somebody did some kind of sorcery and everything that in their life is just disabled.
ഞാൻ പറഞ്ഞു, എന്നെ ബ്രദറെ, ഒന്നെങ്കിൽ ദൈവം ഇല്ലെന്ന് പറ, അല്ലെങ്കിൽ മന്ത്രവാദികൾ പോയി പണി നോക്കാൻ പറ.
Either you say there is no God or you tell those sorcerers to go and mind their own business.
ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നതെങ്കിൽ നീ സാധാരണക്കാരനല്ല.
If you are calling upon a God, you are not an ordinary person.
Hallelujah!
Glory!
എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്.
There is a lot of examples that I want to share.
Praise the Lord.
Amen.
പെരുമ്പാവൂർ ഹാളിന്റെ നേരെ എതിര് തൊട്ട് ചേർന്ന ഒരു മന്ത്രവാദി താമസിച്ചിരുന്നു.
In Perumbavoor Hall, right opposite to this hall, there was a magician.
അയാളുടെ തൊഴിലിത.
This is what he used to do.
മറ്റുള്ളവർക്ക് വേണ്ടി ഗുണത്തിനും ദോഷത്തിനും ഒക്കെ പുള്ളി ചെയ്തു കൊടുക്കും.
And this man, he used to help and he used to harm people.
ഈ പുള്ളി നമുക്ക് ഉപദ്രവമാണ്.
But he was a harm to the church.
പുള്ളി വേസ്റ്റ് എല്ലാം വാരി നമ്മുടെ മുറ്റത്തോട്ടായിരുന്നു.
What he is doing, all the rituals he used to do and all the garbage he would throw it in our field.
എന്തെങ്കിലും നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് വേണം പുള്ളിക്ക് ഡിക്ഷണറിയിൽ ഇല്ലാത്തതെല്ലാം പറയാൻ.
And he was waiting for us to say something so he can curse us out.
വല്ലാതെ മനസ്സ് വേദനിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചെന്നൊന്ന് പ്രാർത്ഥിച്ചാലോ.
And when I was really burdened, I decided to pray.
നമ്മൾ അങ്ങനെ വെറുതെ പ്രാർത്ഥിക്കില്ല.
We don't pray just for the sake of prayer.
ഒരാഴ്ച ഈ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു.
One week we prayed for this issue.
കർത്താവിനോട് പറഞ്ഞു, ഇനി ആ വിഷയം വിട്ടേക്കാൻ പറഞ്ഞു.
And the Lord told me to leave it aside.
ഞാൻ വിഷയം വിട്ടു.
I let it go.
പിന്നെ നമ്മളിത് മറന്ന് നമ്മൾ പല കാര്യത്തിനും പോകില്ലേ.
And then we went for so many other things.
ഒരു മാസം കഴിഞ്ഞ് ഞാൻ നോക്കി, വീട് അടഞ്ഞു കിടക്കുക.
After one month I saw this house was locked up.
ഞാൻ അതിന്റെ നേരെ എതിർ വശത്തുള്ള ഗോപാൽ ഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചു. ഗോവിന്ദൻ, ഈ ഇവിടുത്തെ പുള്ളിക്കാരൻ എവിടെ പോയെന്ന് ചോദിച്ചു.
I asked Govindan, who was next door, I said, where did this man go?
സാർ അറിഞ്ഞില്ലേ.
He said, don't you know?
പുള്ളി സ്ഥലം വിറ്റ് പോയല്ലോ.
He sold his house and he left.
അതെന്താ വിഷയം?
I said, what happened?
അപ്പൊ സാർ ഇതൊന്നും അറിഞ്ഞില്ലേ.
He said, you don't know what happened?
ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു.
He said, I said everything.
ഗോവിന്ദൻ എന്താ പറഞ്ഞേ?
I said, what did you say?
കഥ ആദ്യം തൊട്ട് പറയാൻ പറഞ്ഞു.
And he said, can you please tell me what happened?
ഇവൻ ഒരു ചെറിയ വയറ്റ് വേദന.
And he said he started having a stomach pain.
വലിയ കുഴപ്പമൊന്നുമില്ല, ചുമ്മാ വെറുതെ ഗവൺമെന്റ് ആശുപത്രി ചെന്നു.
He went to the hospital.
ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് രോഗം കണ്ടുപിടിക്കുന്നില്ല.
In 2 weeks nothing's happening.
കാര്യമായ രോഗമൊന്നും ഇല്ലെന്നേ.
Nothing really happened.
ഈ ഗോവിന്ദൻ ചെന്ന് പറഞ്ഞെന്നറിയാവോ?
You know what this guy Govindan went and told him?
എടോ തന്നേക്കാൾ വലിയ മന്ത്രവാദിയാ താഴെ താമസിക്കുന്നത്.
You need to know The pastor who lives down there is a greater magician than you are.
Than cheyidathella thirinjadichirikkya.
Whatever you did is coming back to you.
Jeevan vena salam vittu kolan njan parnu.
And I told him, if you want to be spared, you better sell your land and go.
Angane ore samayath ore govindanmare deivam ezhunnelpikkya.
And from time to time the Lord will raise up such govindans.
Nammal onnu aranjittilla.
We didn't know anything.
Idella ivar oppicha karyangala.
All these things they did it.
Ayalku mandravadathu vishwasam undu.
This man, he believed in magic.
ഇവർക്ക് രണ്ടുപേർക്കും വിശ്വാസം ഉണ്ട്.
They both believed in it.
നമുക്ക് പ്രാർത്ഥനയിലെ വിശ്വാസമുള്ളൂ.
But we only believe in prayer.
നമ്മൾ ഇയാൾക്ക് ദോഷം വരെ ചെയ്തില്ല.
We didn't pray so that this man would be home.
അയാൾക്ക് ഒരു ദോഷവും വന്നില്ല. അയാൾക്ക് നല്ല സ്ഥലവും വീടും കിട്ടി. മാന്യമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ തലവേദന മാറി കിട്ടുകയും ചെയ്തു.
There was nothing wrong with that man. He went to another place. He's leaving well, but our headache is gone.
ദാനിയേലിനെ വിളിച്ചത് മന്ത്രവാദിയെന്നാ.
Daniel was called a magician.
എന്തായി മന്ത്രവാദം?
What is this magic?
ഒരിടത്തിരുന്നുകൊണ്ട് മറ്റൊരിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക.
Sit in one place and you're doing something else in another place.
അതിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു.
That's exactly what we do.
ഇവിടെ ഇരുന്ന് ഇന്ത്യയിലെ ചിക്കൻ ഗുനിയൊക്കെ പ്രാർത്ഥിച്ച് ശാസിക്കുകയല്ലേ.
We sit here and we pray for the chicken gunya back in India.
Praise the Lord.
Amen.
Pain എടുത്ത് പ്രാർത്ഥിച്ചാൽ.
If you take the pain and pray.
കിലോമീറ്ററുകൾ വിഷയമല്ല.
It doesn't matter how far it is.
ഇരുമ്പ് മറയ്ക്കകത്ത് പ്രാർത്ഥന കയറി ചെല്ലും.
You need to understand prayer goes.
കരിങ്കൽ മതിലിനകത്ത് പ്രാർത്ഥന കയറി ചെല്ലും.
Prayer goes within the walls.
ഇരുമ്പ് ഗേറ്റുകൾക്കകത്ത് പ്രാർത്ഥന കയറി ചെല്ലും.
Prayer goes within the iron gates.
കരങ്ങൾ ഉയർത്തി ദൈവത്തെ
സ്തുതിക്കുക. Hallelujah.
സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ?
Do you believe this?
ഞാൻ ചോദിച്ചത് ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോന്നാ.
Do you believe the word?
12 അധ്യായത്തിൽ എന്ത് സംഭവിച്ചു?
What happened in chapter 12?
പാപപ്പെട്ട സ്ത്രീകളോ അല്ലെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി.
The ladies or the people of God prayed, angel came down from heaven.
ദൂതന്റെ കയ്യിൽ ഒരു താക്കോൽ കൂട്ടം.
He had keys with him.
താക്കോൽ കൂട്ടം ഉണ്ടെന്ന് ബൈബിളിൽ ഇല്ലല്ലോ പാസ്റ്ററേ.
You would say he does not have bunch of keys. The Bible does not say so.
അത് ഞാൻ ഊഹിച്ചു പറഞ്ഞതാ.
That was just an imagination.
കാരണം നേരം വെളുത്തപ്പോൾ ഇതെല്ലാം പൂട്ടി കിടക്കുക ജയിൽ.
Because everything else was locked up.
പത്രോസിനെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ.
Only Peter was outside.
അപ്പൊ അങ്ങനെയാണ് ഇത് തുറന്നേച്ച് തിരിച്ചു പൂട്ടി കാണും.
In other words, he opened and he closed it.
അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്.
There is a message there.
ലോകം പൂട്ടുന്ന ഏത് പൂട്ടിന്റെയും ഒരു താക്കോൽ സ്വർഗത്തിലുണ്ട്.
For every lock that the world locks, God is a key for that lock.
36 പൂട്ട് നിനക്കെതിരെ പൂട്ടിയാൽ അത് അഴിക്കാൻ ഒരു ഒറ്റ താക്കോൽ മതി സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന.
Hallelujah. If there are 36 locks against you, all God requires is one key to unlock your life.
മുട്ട് മടക്കിയാൽ ദൂതൻ ഇറങ്ങും.
If you kneel down,
മുട്ട് മടക്കിയാൽ ദൂതൻ ഇറങ്ങും. മുട്ട് മടക്കിയാൽ ദൂതൻ ഇറങ്ങും. ദൂതൻ ഇറങ്ങിയാൽ ചങ്ങല മുറിക്കും. ദൂതൻ ഇറങ്ങിയാൽ ഗേറ്റ് തുറക്കും.
If you kneel down, the angel will come down. If the angel comes down, the gates will be open. If the angel comes down, the shackles will be broken.
ഓരോന്നോരോ തുറക്കുക.
One by one it's opened.
അകത്ത് ചെന്നപ്പോ പത്രോസ് നല്ല ഉറക്കാ.
When he went inside, Peter is sleeping.
ഇവിടെ ദൈവമക്കൾ കരച്ചില്ല.
Here the children of God are crying.
ഉള്ളി ഉറങ്ങാ.
He is sleeping.
അത് നന്നായി പോയി.
It's good.
കാരണം ഈശോയെ പിടിച്ചപ്പോ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ ആളാ.
Because when Jesus was caught, Peter said, I don't know him.
ഇപ്പൊ പുള്ളിയെ പിടിച്ചിരിക്കുക.
Now he is caught.
പുള്ളി ഉറങ്ങിയത് ഭാഗ്യായി പോയി.
It's good that he's sleeping.
അറിയാതെ വല്ല അബദ്ധവും പറഞ്ഞെങ്കിലോ.
What if you would have made a mistake and said something?
Praise the Lord. ദൈവം ഒരു peace of mind അങ്ങ് കൊടുത്തു.
God gave him a peace of mind.
പുള്ളി ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, സാറന്മാരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എല്ലാം വലിയ ക്രൂസൈഡ് ആയിരുന്നു, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ.
He told the jailer, perhaps, listen, I was very busy the other day. Can I sleep?
അവര് അന്തം വിട്ടു.
They must have thought, hey man, what's wrong with them?
നാല് ചങ്ങലയിലൊക്കെ കിടക്കുമ്പോ ഉറക്കം വരുവോടാവെ.
How can you be bound by four chains and how are you going to sleep?
പറഞ്ഞോണ്ടിരുന്നല്ലേ പത്രോസ് ഉറങ്ങിപ്പോയി.
But as he was talking, he went to sleep.
അയ്യോ, ജയിൽ എയർ കണ്ടീഷൻ ആണോ?
You think the prison is air conditioned?
അല്ല.
No.
Prayer condition.
It's prayer condition.
Praise the Lord.
Amen.
Praise the Lord.
Amen.
AC ekkal powerful a PC.
You need to understand PC is more powerful than AC.
Praise the Lord.
Amen.
ഇവിടെ പ്രയർ നല്ല ശക്തമായപ്പോ പുള്ളി അങ്ങ് എ സി ആയി ഉറങ്ങിപ്പോയി.
When the prayer was powerful, he went to sleep.
പത്രോസിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത്?
You know, you need to understand they were praying for Peter.
പത്രോസിനെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ പവർ അവിടെ ചെന്നു.
When they were focusing on Peter, that power reached there.
ടെൻഷൻ ഇല്ലാതെ അദ്ദേഹം ഉറങ്ങി.
And without any kind of pressure, he went to sleep.
വേറെ കാരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് സമയം തീരുന്നു, ഞാൻ നിർത്താൻ പോവാ.
We know there are more reasons, but we don't have time to explain.
Praise the Lord. ദൂതം വന്ന് തട്ടി.
The angel came and knocked.
എഴുന്നേക്കാൻ പറഞ്ഞു.
Get up.
ചെരുപ്പൊക്കെ ഇട്ടോളാൻ പറഞ്ഞു.
Put your sandals.
പുതപ്പെടുത്ത് പുതയ്ക്കാൻ പറഞ്ഞു.
Put your jacket.
എന്നെ പുറകെ വരാൻ പറഞ്ഞു.
Come with me.
കൊണ്ടുപോയി. മെയിൻ റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പം ദൂതം പറഞ്ഞു, എന്നാ ഇനി ഞാൻ പോവാന്ന്.
And once they reached the main door, main gate, the angel said, I'm going.
അപ്പോൾ പത്രോസ് മനസ്സിലായി ഇത് സ്വപ്നമല്ലെന്ന്.
That's when Peter realized that he was not dreaming.
വായിച്ചു നോക്കണം, വീട്ടിൽ പോയിട്ട്.
Go home and read it.
സമയം കിട്ടുകയാണെ 12 അധ്യായം ഒന്ന് വായിക്കണം.
If you get time, go and read chapter 12.
പിന്നെ കിട്ടുകയില്ല, ഇന്ന് വായിച്ചാലേ നടക്കുകയുള്ളൂ.
You won't get time again. Go home and read it today.
അങ്ങനെയാ എന്റെ കിടപ്പ്. സാത്താൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളും.
That's how it is, because Satan will fix it.
അതുകൊണ്ട് ഇന്ന് തന്നെ ഒന്നങ്ങ് വായിച്ചേക്കണം.
So today itself, you got to go home and read it.
സ്തോത്രം. എന്താ ഈ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം?
What does it mean that he thought that he was dreaming?
ശ്രദ്ധിച്ചു കേട്ടാ പറയാം.
Listen.
ദൈവം നടത്തിയ വഴികളെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സ്വപ്നമാണെന്ന് തോന്നിപ്പോകും.
If you were to look back and think how God led you, it would be as if you were dreaming.
എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി?
How many of you understand?
ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 40 കൊല്ലം 50 കൊല്ലം നടത്തിയ വിധങ്ങളെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെയാ.
If you were to look back into your life and see how God has led you, don't you think it's going to be like dreaming?
ഇവർ പ്രാർത്ഥിച്ചപ്പോൾ
ദൂതൻ
ഇറങ്ങി.
Angel came down.
എന്താ ദൈവം ഇന്ന് രാത്രി പറയുന്നത് അറിയാവോ?
Do you know what the Lord is telling us?
നിനക്ക് പ്രവർത്തിക്കാൻ മേലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാമല്ലോ.
Even if you cannot do something, don't you think you can pray?
നിനക്ക് പ്രവർത്തിക്കാൻ മേലാത്തടത്ത് ഞാൻ പ്രവർത്തിക്കാം.
Where you cannot work, I will work for you.
നിനക്ക് കേറാൻ മേലാത്തടത്ത് ഞാൻ കേറാം.
The places that you cannot go, I will go.
നിനക്ക് കാണാൻ മേലാത്ത വ്യക്തിയെ ഞാൻ കാണാം.
The places that the people that you can't see, I will see.
നിനക്ക് തൊടാൻ പറ്റാത്തടത്ത് ഞാൻ തൊടാം.
Where you cannot touch, I can touch.
നിനക്ക് കഴിക്കാൻ പറ്റാത്തത് ഞാൻ കഴിക്കാം.
What you can't lose, I will lose.
കണ്ണുകളടയ്ക്ക.
Close your eyes.
Hallelujah.
Hallelujah.
Hallelujah, hallelujah, hallelujah,
glory,
hallelujah, hallelujah,
hallelujah.